ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനയിൽ കർത്താവിന്റെ ദാസന്മാരുമായും ശ്രേഷ്ഠരായിരിക്കുന്ന വിശുദ്ധ ദൈവമക്കളുമായിട്ട് സംബന്ധിപ്പാൻ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകൽകാലം കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരാത്മീക സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായി എഫേസ്യ ലേഖനം 5:15, 16, 17 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 21 വരെയുള്ള വാക്യങ്ങളും വളരെ പ്രായോഗികമാക്കേണ്ടതും പ്രത്യേകം ഈ കാലഘട്ടങ്ങളിൽ ധ്യാനിക്കേണ്ടതുമാണ്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് പകൽകാലം ധ്യാനിക്കാൻ പോകുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ചിന്താ വിഷയം ഇതാണ്: കാലങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചും വിവേചിക്കുന്നവരായി അതിനെ വിലയിരുത്തുന്നവരായി ഈ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ ആയിത്തീരേണ്ട ആവശ്യകത വളരെ ഗൗരവമേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ സഭ, ആസ് എ ഗ്ലോബൽ ചർച്ച്, ചർച്ച് ആസ് എ യൂണിവേഴ്സ്, ലോകത്തിൽ ചിതറിക്കിടക്കുന്ന സകല വിശുദ്ധന്മാരും വളരെ ശ്രദ്ധയോടെ കാലങ്ങളെയും സമയങ്ങളെയും വിവേചിച്ചു മനസ്സിലാക്കി ജീവിക്കേണ്ട, പ്രവർത്തിക്കേണ്ട, സൂക്ഷ്മതയോടെ നടക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം എത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാലങ്ങളിലും ചരിത്രം പഠിക്കുമ്പോൾ ധാരാളം പാൻഡമിക് വിഷയങ്ങൾ, മഹാവ്യാധികൾ പല വർഷങ്ങളിൽ ഈ ലോകത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത നിലകളിലുള്ള സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ വേദപുസ്തകം ധ്യാനിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കുന്ന എല്ലാ ദൈവമക്കളും കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകളും സന്ദേശങ്ങൾ കൈമാറ്റങ്ങൾ ചെയ്യപ്പെടുകയും ചെയ്യും. അതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ഒരു എൻ ടൈമായോ എന്ന് ചോദ്യങ്ങൾ ഉയർത്തുവാൻ പലരും ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ആത്മീയ സന്ദേശം കൊടുക്കുന്ന പലരും ഈ വിഷയങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും അതിനനുസരിച്ചുള്ള കാലാനുചിതമായ ആത്മീയ സന്ദേശങ്ങൾ കൊടുത്ത് ദൈവസഭയെ റിവൈവ് ആക്കുകയും വിശുദ്ധിയിൽ തികഞ്ഞവരാകേണ്ടതിന് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ പൂർണ്ണത പ്രാപിപ്പാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ചെറുപ്പകാലങ്ങളിൽ ആത്മീയ സഭകളിൽ വളരെ പ്രാധാന്യത കൊടുത്ത പ്രസംഗ വിഷയങ്ങൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്നുള്ളതാണ്. കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ എൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള എൻ്റെ സഭാ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലും തുടർന്ന് ആത്മീയ ശുശ്രൂഷയിൽ പ്രവേശിച്ച നാൾ മുതൽ ഒരു കൂട്ടായ്മയിലും കർത്താവിന്റെ വരവിനെക്കുറിച്ച് സ്തോത്രം സന്ദേശങ്ങൾ അറിയിക്കാതിരുന്നിട്ടില്ല. എന്നാൽ കുറെ നാളുകളായി കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ശാന്തമായി സഭകളിൽ നിന്ന് മാറുകയും സമൃദ്ധിയുടെ സുവിശേഷം ഈ സഭകളെ മേൽക്കോയ്മ ചെയ്യുകയും, ദൈവത്തിന് സ്തോത്രം, സാമ്പത്തിക മണ്ഡലങ്ങളിലുള്ള നേട്ടങ്ങൾക്കു വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവങ്ങളായി മാറുകയും ചെയ്തു. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ദൈവസഭയുടെ കൂടിവരവുകളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ആ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ അത് കുറഞ്ഞു കുറഞ്ഞ് ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ദൈവാന്വേഷണവും ദൈവാശ്രയവും വർദ്ധിച്ചു വന്നു. എന്നാൽ അപ്പോഴും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് സ്തോത്ര കാലങ്ങളെ വിവേചിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാർ എല്ലാ കാലങ്ങളിലുമുണ്ട്. ഞാൻ ഇന്ന് പകൽകാലം ചില ഈവൻസ് അല്ലെങ്കിൽ ചില ന്യൂസുകളും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളും രാഷ്ട്രീയമായിരിക്കുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഭരണകൂടങ്ങളുടെ തകർച്ചകളും ധാർമ്മികമായിരിക്കുന്ന അധപ്പതനവും എല്ലാം വെച്ച് പഠിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ ഒന്നുകൂടെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവാത്മാവ് എനിക്ക് ബോധ്യം തരികയും ആ നിലയിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനും പഠിക്കാനും ലഭിക്കുന്ന സമയങ്ങളിൽ അതുപോലെയുള്ള സന്ദേശങ്ങൾ കൊടുക്കാൻ കർത്താവിന്റെ കൃപയിൽ ഞാൻ പരിശ്രമിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഈവിൾ ഡേയ്സിൽ ഇത് ദുഷ്കാലമാകയാൽ ഈ കാലത്തിന്റെ പ്രത്യേകതയാണ് പൗലോസ് പറയുന്നത്, ഇത് ദുഷ്കാലമാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു തന്നെ ഇപ്പോഴുള്ള കാലഘട്ടത്തിന്റെ പ്രത്യേകത കർത്താവ് വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചിരുന്നു. ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ക്രമീകരണത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് വളരെ വിശുദ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതൊന്നും ഈ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാനോ എടുത്തു വായിക്കുവാനോ സമയം അനുവദിക്കുന്നില്ല. എന്റെ യേശു കർത്താവ് തന്നെ പറഞ്ഞ ചില പ്രാവചനീയ വിഷയങ്ങൾ ഞാനൊന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ നിലയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് ഗോസ്പിൾ ഓഫ് മാത്യൂസ് ചാപ്റ്റർ 24 and 25, ഗോസ്പിൾ ഓഫ് ലൂക്ക് ചാപ്റ്റർ 21 ആണ്. നമ്മുടെ കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നു? ചില വചനങ്ങൾ ഞാൻ വായിക്കട്ടെ. 24 അതിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. ചില ദൈവിക മർമ്മങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവരുമായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നാൽ പറ്റിയില്ല. ശിഷ്യന്മാർ തനിച്ചു വന്നു. കർത്താവ് പുരുഷാരത്തോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, സതുപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, വീര്യപ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരോടാണ്. ഇന്ന് പകൽകാലം ആത്മീയ സന്ദേശം ഞാൻ പറയാം. ദൈവിക വിഷയങ്ങളെ കുറിച്ചുള്ള മർമ്മങ്ങൾ, മിസ്ട്രീസ് വെളിപ്പെട്ട് കിട്ടുന്നത് എല്ലാവർക്കുമല്ല, അവന്റെ പാദപീഠം ചേർന്ന് വരുന്ന വിശുദ്ധന്മാരോട് ദൈവം ഗദ്യമായി സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ കർത്താവിന്റെ പാദപീഠ ചേർന്ന് വന്നിട്ട് കർത്താവിങ്കിൽ നിന്ന് കേൾക്കുവാൻ, അവനെ ഉൾക്കൊള്ളുവാൻ, യേശുവിന്റെ വചനം ധ്യാനിപ്പാൻ ശ്രദ്ധിക്കുന്നവർക്കായി, ഉത്സാഹിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ കാലത്ത് ശിഷ്യന്മാർ എന്താണ് ചോദിച്ചത്? അതെപ്പോൾ സംഭവിക്കും എന്നും. അവിടെ പറഞ്ഞതിന്റെ കാരണം ഒന്നും രണ്ടും വാക്യങ്ങളിൽ കിടപ്പുണ്ട്. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന്റെ അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യെരുശലേം ദേവാലയത്തിന്റെ മനോഹാരിത ശിഷ്യന്മാർ കണ്ടിട്ട് അവർ ചോദിച്ച ചോദ്യത്തിന്റെ മുൻപാകെ കർത്താവ് ഒരു പ്രാവചനികമായ ഒരു കാര്യം പറഞ്ഞു. ഇതൊക്കെ ഇടിഞ്ഞു പോകും, കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. ഇത് ചരിത്രത്തിൽ സംഭവിക്കുകയും ചെയ്തു. ഞാനിന്ന് പകൽകാലം സന്ദേശം പറയാം. മനുഷ്യൻ പ്രതീക്ഷ വെച്ചിരിക്കുന്നതും, സ്തോത്രം, മനുഷ്യർ മനോഹരമായി കാണുന്നതും, അതാരോഗ്യമാകട്ടെ, സൗന്ദര്യമാകട്ടെ, സൗധങ്ങളാകട്ടെ, ഹല്ലേലൂയ, ദൈവത്തെക്കാൾ ഉപരി ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസമാകട്ടെ, നമ്മുടെ പാരമ്പര്യമാകട്ടെ, കുടുംബ മഹിമയാകട്ടെ, ഇതിനെല്ലാം പ്രാധാന്യത കൊടുത്താലും ഇതെല്ലാം തകരുന്നതാണ്. ഇതിനൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് വിശുദ്ധന്മാർ അറിഞ്ഞിരിക്കുന്നു. അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ദൈവമക്കളായി നമുക്ക് ഈ വെളിപ്പാടുകളൊക്കെ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിഷ്യന്മാർ വന്ന് ചോദിച്ചത്, എപ്പോൾ സംഭവിക്കും, ഇതെപ്പോഴാ ഇടിഞ്ഞു പോകുന്നത്, ഇതെപ്പോഴാ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കാതെ പോകുന്ന കാലഘട്ടം എന്നാണ്. ആ കൂട്ടത്തിൽ അവർ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരേണം. അപ്പോൾ ശിഷ്യന്മാരെ ഉണർത്തിയെടുക്കാൻ വേണ്ടി കർത്താവ് ഈ കാര്യം വളരെ സവിസ്തരമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. ഞാൻ ആ കാര്യം പിന്നീട് പറയാം. നമ്മുടെ ഭാഗത്തു നിന്ന് ഈ കാലയളവിൽ ചെയ്യേണ്ട കരുതലുകൾ എന്തൊക്കെയാണെന്നും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞാൻ വരാം. അതിന് 5 മുതൽ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അതിന്റെ തുടക്കം കുറിക്കുന്നത് ക്രിസ്തു എന്ന പേരെടുക്കുന്നവരിൽ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സഭാചരിത്രങ്ങളും ലോകചരിത്രത്തിൽ ക്രിസ്ത്യൻ വേൾഡിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും നാം വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയത് പറയാം. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം, കർത്താവിന് കൊടുക്കേണ്ട ആരാധന, കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യത മനുഷ്യർ കവർന്നെടുത്ത് ദൈവങ്ങളായും, മനുഷ്യൻ കവർന്നെടുത്ത് ദൈവത്തിന് സ്തോത്രം, കർത്താവിന് കൊടുക്കേണ്ട വിലയെല്ലാം മനുഷ്യൻ തന്നെ എടുക്കുന്ന കാലഘട്ടം. പ്രൈസ് ഗോഡ്. സൂക്ഷിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ കൂട്ടത്തോടുള്ള ബന്ധത്തിൽ അഥവാ സഭയോടുള്ള ബന്ധത്തിൽ ഈ കാര്യം ദൈവം നമ്മളെ ഗ്രഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സഭയിൽ ആരെങ്കിലും കർത്താവിന് കൊടുക്കേണ്ട മഹത്വമൊക്കെ എടുത്തോണ്ട് നാം കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ ആരോഗ്യമുള്ളവരാണ് വിശുദ്ധന്മാരെല്ലാവരും. അവർ തെറ്റിപ്പോകാൻ സാധ്യതകളില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാന വിഷയങ്ങൾ മനസ്സിലാക്കാത്ത പലരും മനുഷ്യരെ ആരാധിക്കുകയും മനുഷ്യരെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മനുഷ്യർക്ക് കൊടുത്തു പോകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതിന്റെ വിശുദ്ധീകരണത്തിലേക്ക് പോകുന്നില്ല. ഇന്നത്തെ സാർവത്രികമായിരിക്കുന്ന വിഷയങ്ങൾ സ്തോത്രം സംഗ്രഹിച്ച് പഠിക്കുന്നവർക്കറിയാം അത് ശരിയാണെന്നുള്ളത്. ദൈവത്തിന് മഹത്വം. ഞാൻ ആ കാര്യം അവിടെ അവസാനിപ്പിക്കട്ടെ. രണ്ട്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഒരുപക്ഷെ ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മൊത്തം ലോകത്തിൽ നടന്നിട്ടില്ലെങ്കിലും അഥവാ രാജ്യങ്ങൾ ഒരുമിച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും ഭാഗികമായും അല്ലാതെയും ധാരാളം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. സ്തോത്രം. രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നില്ല. ഓരോ രാജ്യത്തിന്റെയും സേഫ്റ്റിക്ക് വേണ്ടി അതത് രാജ്യത്തിന്റെ ഗവൺമെന്റ്സ് ദൈവത്തിന് സ്തോത്രം ധാരാളം പണം അതിനുവേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അത് രാജ്യത്തിന്റെ സേഫ്റ്റിക്ക് നല്ലതുമാണ്. പക്ഷെ അതുകൊണ്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. മാറി മാറി യുദ്ധങ്ങൾ ഇന്നും ധാരാളം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അത് കുറഞ്ഞു പോയിട്ടില്ല. കർത്താവ് പറഞ്ഞതിന് ശേഷം സംഭവിച്ച വാർ ലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എവിടെയും അതൊന്നും ശാന്തമായി കണ്ടിട്ടില്ല. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. സ്തോത്രം. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ഏഴ്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. നമ്മളിത് കാണുന്നില്ലേ? ജാതി സ്പർദ്ധ, മതസ്പർദ്ധ, മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കി. സ്തോത്ര, എത്രയെത്ര പ്രശ്നങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കർത്താവ് പ്രവചിച്ച, എന്റെ കർത്താവ് പറഞ്ഞ ഒരു വാക്കുകൾക്ക് പോലും മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് അയവ് വരികയില്ല. തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ചേർത്തിട്ടുള്ള UNO ഇന്നുണ്ടെങ്കിലും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാൽ സ്തോത്രം സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട രാജ്യങ്ങളും അതിന്റെ നേതൃത്വവും വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാലങ്ങളെ വിവേചിക്കാനുള്ള ദൈവകൃപ പ്രാപിക്കേണ്ട അവസാന നാളുകൾ. ദൈവത്തിന് സ്തോത്രം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. ഇതെല്ലാം ദൈവത്തിന് സ്തോത്രം. നമ്മള് ഇന്നത്തെ ലഭിക്കുന്ന അറിവനുസരിച്ച് സെർച്ച് ചെയ്ത് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഞാൻ ഇന്നലെ രാത്രി ഈ വചനം ധ്യാനിച്ചപ്പോൾ ഒരു ചെറിയ രീതിയിലൂടെ ഒരു സെർച്ച് നടത്തിയപ്പോൾ 2000 മുതൽ 2019 വരെ ദൈവത്തിന് സ്തോത്രം 1637 ഭൂകമ്പങ്ങൾ ഉണ്ടായെന്ന് ഞാൻ കണ്ടു. ഈ 2020 ഞാൻ കണക്കെടുത്തപ്പോൾ ഇത്രയും റിക്ടർ സ്കെയിലിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. അത് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാ. എണ്ണുവാൻ പറ്റുന്നില്ല. ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ, സമുദ്രങ്ങളിൽ ഭൂചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഇനി എന്തോന്നിന് രക്ഷണമാ നമുക്ക് വേണ്ടത്? ഈ അടയാളങ്ങളും ഈ സംഭവ വികാസങ്ങളും നടക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ദൈവസഭയുടെ ഒരു പുതുക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന്. സങ്കീർത്തനത്തിലൂടെ കേട്ടതുപോലെ, ഫോക്കസ് ഐസ് ഓൺ ജീസസ്, യേശു കർത്താവിന്റെ മേൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതിന് വേണ്ടിയുള്ള കാലഘട്ടത്തിൽ ദൈവസഭ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അല്ലേലൂയ്യ! ഇത് വിലയിരുത്തുന്നവർക്കായി സ്തോത്രം. ദൈവദിനത്തിന്റെ മാറ്റമില്ലാത്ത നിവൃത്തീകരണം നടക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാം ഒരു പഴങ്കഥയായി, ഇതെല്ലാം കേട്ടത് ഒരു ആവർത്തന വിരോധമായി സ്തോത്രം വീണ്ടും കൂടെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്തുവാനല്ല, നേരെ മറിച്ച് ദൈവവചനം പഠിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യത കൊടുക്കുന്ന ഒരു പഠിതാവിനെ സംബന്ധിച്ച്, അല്ല കർത്താവിനെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച്, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു കാലഘട്ടമാണിത്. ദൈവത്തിന് സ്തോത്രം. അവിടെ അവിടെ ഉണ്ടാകും. നമ്മൾ വിചാരിക്കും ഈ രാജ്യത്ത് ക്ഷാമമില്ലെന്ന്. എന്നാൽ ഈ സമ്പന്ന രാജ്യങ്ങളിലും വിശപ്പ് കൊണ്ട് മരിക്കുന്നവർ ധാരാളമുണ്ട്. പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം, ഈ അമേരിക്കയൊക്കെ സമ്പന്ന രാജ്യമാണ് അല്ലെങ്കിൽ സമ്പന്ന രാജ്യങ്ങളാണ്, അവിടെ ബഗേഴ്സ് ഇല്ലെന്നൊക്കെ ഒരു ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, യാചകരൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നാൽ, പല സന്ദർഭങ്ങളിലെ എൻ്റെ പല വിദേശ രാജ്യങ്ങളിലെ സുവിശേഷീകരണ യാത്ര, മിഷൻ യാത്ര നിമിത്തം ഞാൻ മനസ്സിലാക്കിയത്, കാണപ്പെടുന്ന നല്ല റോഡുകളും ബിൽഡിങ്ങുകളും ധാരാളം വാഹനങ്ങളും ഒക്കെ കാണുമ്പോൾ മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ്, ഇവിടുന്ന് പട്ടിണിക്കാരില്ലെന്ന്. എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ഒരു വ്യക്തി അതിനെ സ്റ്റഡി ചെയ്യാൻ വരുന്നവർ വലിയൊരു പട്ടണത്തിൽ ഇറങ്ങും. ആ പട്ടണത്തിന്റെ ആ വലിയ വലിയ കെട്ടിടങ്ങളും മറ്റും കണ്ട് വിലയിരുത്തി വെച്ചു പോകും. എന്നാൽ ശരിക്കും പഠിക്കുകയാണെങ്കിൽ ധാരാളം വ്യക്തികൾ വിശപ്പ് കൊണ്ട് മരിക്കുന്നുണ്ട് ഈ സമ്പന്ന രാജ്യങ്ങളിൽ പോലും. അങ്ങനെയെങ്കിൽ അതല്ലാത്ത എത്രയെത്രയോ രാജ്യങ്ങളിൽ ക്ഷാമം കൊണ്ട് മനുഷ്യൻ മരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് അനുഗ്രഹീതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജെ സി ദേവ് എഴുതിയൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്, വചനം ശാസ്ത്ര ദൃഷ്ടിയിലൂടെ. എന്റെ ഓർമ്മയിൽ ആ ചിന്തകളൊക്കെ കിടപ്പുണ്ട്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഇന്നും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. താൻ ബ്രദർ ചിന്താഗതിക്കാരനായിരുന്നു, പിന്നീട് ബന്ധുക്കോസ് അനുഭവങ്ങളിലേക്ക് കടന്നു വന്നു. നല്ലൊരു എഴുത്തുകാരനാണ്, ഒരുപക്ഷെ പുസ്തകങ്ങൾ വായിക്കുന്നവർക്കറിയാം. ജെ സി ദേവ് തന്നെ പോലുള്ള ധാരാളം പേര് പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശക്തമേറിയ ക്ഷാമങ്ങൾ ഉണ്ടാകും. അതെങ്ങനെയാണ്, എന്തുവാണെന്ന് പറയാൻ മേല. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് എനിക്കൊരാൾ അയച്ചു തന്നു, ഞാനത് എല്ലാം കേട്ടില്ല. പക്ഷേ ഒരു പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്തു, COVID-19 എന്നുള്ളത് റീസെറ്റ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം എനിക്ക് കിട്ടിയാൽ എനിക്ക് വായിക്കണമെന്നുണ്ട്. ദൈവദിനം പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ പോകുന്നത് വലിയ പ്രശ്നങ്ങളിലേക്കാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ഈ പ്രവചനങ്ങൾ അക്ഷരീയമായിട്ട് നിറവേറുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. എന്നാൽ അതിന് കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഈറ്റുനോവിന്റെ ആരംഭം തുടക്കമേ ആയിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. അത് വലിയ നിലകളിലേക്ക് പോകുവാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും സ്തോത്രം, ജാതി ജാതിയോടുള്ള പ്രശ്നങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അടുത്തത് പെർസിക്യൂഷനാണ്. പ്രൈസ് ഗോഡ്. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഇതിപ്പോൾ നടക്കുന്ന കാലമാണ്. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയത്, നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ക്രിസ്തീയ പീഡനങ്ങളെ കളപ്പുറമായി പീഡനങ്ങൾ നമ്മറിയാതെ പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ജീവനോടെ കൊടിവെട്ടി അതിനകത്ത് ക്രിസ്ത്യാനികളെ മൂടി മണ്ണിട്ട് മൂടുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, പെർസിക്യൂഷൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവവചനത്തിന് നിവൃത്തീകരണം കൂടിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൊല്ലും, ഉപദ്രവത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, അന്യോന്യം പകയ്ക്കും, കള്ളപ്രവാചകന്മാർ പലരും വന്നനേരെ തെറ്റിക്കും, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. പ്രൈസ് ഗോഡ്. അധർമ്മത്തിന്റെ പെരുപ്പം നോഹയുടെ കാലത്ത് അതാണ് സംഭവിച്ചത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള പ്രക്രിയ ആത്മീയ ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കാതെ, അതിന് പ്രാധാന്യത കൊടുക്കാതെ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടം. മനുഷ്യനിൽ അധർമ്മം പെരുകുന്നതിൻ്റെ, അധർമ്മം വരുന്നതിൻ്റെ ലക്ഷണമാണ് ദൈവത്തോട് സ്നേഹം കുറയുക. ദൈവത്തോട് സ്നേഹം കുറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരോട് സ്നേഹം കുറയും. ദൈവത്തോട് സ്നേഹം കുറയുമ്പോൾ മാതാപിതാക്കളോട് സ്നേഹം കുറയും. ദൈവത്തോട് സ്നേഹം കുറയുമ്പോൾ കൂട്ടുവിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം കുറയും. അതിന്റെ കാരണം അധർമ്മത്തിന്റെ കൊച്ചു കൊച്ചു ചിന്തകൾ നമ്മറിയാതെ തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഈ മെസ്സേജ് ഒരു ഇൻഡിവിജ്വൽ മെസ്സേജാണ്, വ്യക്തികളോടുള്ള സന്ദേശമാണ്. പ്രൈസ് ഗോഡ്. എന്നോടുള്ള സന്ദേശമായി നമ്മൾ എത്രമാത്രം സമർപ്പണത്തോടും ദൈവകൃപയോടും ക്രിസ്തീയ ആടുമേറിയ ചിന്തകളോടും കൂടെ ജീവിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു മൂന്നാല് കാര്യങ്ങൾ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. പ്രൈസ് ഗോഡ്. രണ്ട്, ദൈവത്തിന് സ്തോത്രം, സഹിച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. മൂന്ന്, സൂക്ഷ്മതയോടെ ജീവിക്കണം. ഈ മൂന്നാല് കാര്യങ്ങൾ ഈ ചിന്തകളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അത് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാനിത് കാണുമ്പോൾ എന്നിൽ നിന്നുണ്ടാകേണ്ട മാറ്റങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. കെട്ടുകഥകൾ കേൾപ്പാനും പടങ്കഥകൾ കേൾക്കാനും ദൈവവചനത്തിന്റെ പ്രാധാന്യത കുറച്ചിട്ട് വാജ കശർത്തുകൾ കേൾക്കാനും മനുഷ്യൻ സ്തോത്ര ഉത്സുകരായിരിക്കുന്ന കാലഘട്ടങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽകാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, കർത്താവേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് നീ എന്നെ നയിച്ചത് കൊണ്ട് സ്തോത്രം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം തന്നതുകൊണ്ട് സ്തോത്രം. വിശുദ്ധിയിലേക്ക് നീ എന്നെ നടത്തിയത് കൊണ്ട് സ്തോത്രം. യാതൊരു കാരണവശാലും തെറ്റിപ്പോകാൻ അനുവദിക്കരുത് കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്. സൂക്ഷ്മതയോട് ജീവിക്കാൻ കൃപ നൽകണമേ. പ്രൈസ് ഗോഡ്. അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ കൃപ നൽകണമേ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈറ്റുനോവിന്റെ ആരംഭം തുടങ്ങി പ്രൈസ് ഗോഡ് തുടർമാനം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവസാനം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ്. അതിനു മുൻപായി നടക്കേണ്ട ഒരു വിഷയമുണ്ട്. പ്രൈസ് ഗോഡ്. സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഏകദേശമായെന്ന എന്റെ വിശ്വാസം. ഇന്നത്തെ മീഡിയകളിലൂടെ സംവിധാനത്തിലൂടെ ഒരുവിധം ഒരു മൊബൈൽ സെറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള എല്ലാവരുടെ കൈതങ്ങളിലും സുവിശേഷം എത്താതിരിക്കുന്നില്ല. ഇതും പ്രവചനത്തിന്റെ ഒരു നിവൃത്തീകരണം കൂടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതേ ദൈവമക്കളെ, ഞാൻ ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ. ആകയാൽ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവീൻ. ലൂക്കോസ് സുവിശേഷകൻ, മത്തായി സുവിശേഷകൻ പറയാത്തൊരു കാര്യം കൂടെ തൻ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനത് വായിക്കാം. ലൂക്കോസ് 21:10. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ അവിടെ ഉണ്ടാകും. ഈ മഹാവ്യാധികൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് സ്തോത്രം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പല വർഷങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു ന്യൂസ്, ഒരു ഓൺലൈൻ ന്യൂസ് വായിച്ചപ്പോൾ ഓസ്ട്രേലിയയിൽ എലികൾ ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കണ്ടു. ഒരു 3 ഗ്രാമങ്ങളിലാണ്. അവിടുത്തെ ആരോഗ്യ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രതിഭാസമാണ്, ചൂടും മഴയും ഉണ്ടാകുമ്പോൾ ഇത് ഇളകും എന്നാണ്. എന്നാൽ എലി കടിച്ച 3 പേര് ആശുപത്രിയിൽ പ്രവേശിച്ചെന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അവിടെ പ്ലേഗ് വരുമോ എന്നുള്ള ഒരു പേടിയിലാണ് പലരും. ഞാൻ എൻ്റെ മോനോട് വിളിച്ചു ചോദിച്ചു, അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നുണ്ട്. പിന്നെ അവൻ സെർച്ച് ചെയ്തപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ലോകം അരക്ഷിതാവസ്ഥ നിറഞ്ഞതാണ്. യെസ് ലോർഡ്. ഓ താങ്ക് യു. സ്വസ്ഥതക്കേട് തരുന്ന ലോകമാണ്, പ്രശ്നനിബിഡമായ ലോകമാണ്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മക്കളുടെ അകത്തളങ്ങളിൽ ഒരു പ്രത്യാശ വന്നിട്ടുണ്ട്. ആ പ്രത്യാശ എന്താണ് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഓ റബാ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് എത്രയും വേഗം കടന്നു വരും. ഈറ്റുനോവിന്റെ ആരംഭം തുടങ്ങി അവസാന നാളുകളിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുമ്പോ ദൈവമക്കളെ, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവമക്കൾക്ക് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ചില ആത്മീയ ശുശ്രൂഷകളാണ് പൗലോസ് അപ്പോസ്തോലൻ പറയുന്നത്. അതെന്താണെന്നറിയാമോ? ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞേച്ച് പൗലോസ് പറഞ്ഞത്. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണമെന്ന്. ശുദ്ധന്മാരെ, നമുക്ക് എന്തുവാ ഈ ലോകം കംഫർട്ട് തരുന്നത്? ഞാൻ ചിലപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ വളരെ ദീർഘസമയോടെ വെയിറ്റ് ചെയ്യും, വ്യാഴാഴ്ച ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി. അത് ഈ വചനം ധ്യാനിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ശരീരത്തിൽ വസിക്കുന്നതുവരെ ജോലി ചെയ്യണം, കഷ്ടപ്പെടണം. നമ്മള് ഗവൺമെന്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആവശ്യമായ നന്മ ആവശ്യമാണ്. ഇതൊക്കെ ചെയ്യുവാൻ ആരോഗ്യവും ബലവും കർത്താവ് ഇന്നയോളം നമുക്ക് തന്നല്ലോ. അപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. നമുക്കിതിനെ ഓവർകം ചെയ്യാനുള്ള ഓ ചില ക്രമീകരണങ്ങളാ പൗലോസ് പറയുന്നത്. നമുക്ക് ആത്മാവ് നിറഞ്ഞ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിൽക്കുന്നതിന്റെ രഹസ്യം എന്താന്ന് അറിയാമോ? നമ്മുടെ നന്മയോ നമ്മുടെ പണമോ ഒന്നുമല്ല, ഈ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു ഉണർവ്, ദൈവത്തിന്റെ വചനം കേട്ടുമ്പോൾ ഒരു പ്രതീക്ഷ എന്നിലുണ്ടാകുക, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു ആത്മചൈതന്യം എന്നിലുണ്ടാകുകയാണ്, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഉറങ്ങിക്കിടന്ന എന്റെ മനുഷ്യൻ ഒന്നുകൂടി ഉണർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓ വിശുദ്ധന്മാരെ, ഈ ദിവസങ്ങളിലായി കാലങ്ങൾ അടയാളങ്ങൾ വിളിച്ചു പറയുന്നു, ദൈവത്തിന് സ്തോത്രം. നാം ഒരു ലാസ്റ്റ് തിറയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളും നാടിയും നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ നാം ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യകത, അതാണ് മത്തായി സുവിശേഷം 25 പ്രതിപാദ്യ വിഷയം. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിലായി കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഒന്ന് താഴ്ത്താം, കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്രേ നടക്കുവാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, സകല അഹങ്കാരികളും തളടിയാകും. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് കേരളത്തിലുടനീളം അല്ല നോർത്ത് ഇന്ത്യയിൽ പരസ്യോഗങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ ദൂതുകൾ മനുഷ്യവർഗത്തോട് വിളിച്ചു പറയുന്ന കാലഘട്ടങ്ങൾ. ഓ റബന്ദനാ, ഓ ജീസസ്. ആത്മനിറവുള്ളവരായി സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ പാടി സന്തോഷിച്ച് ആദിമ സഭയുടെ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മടങ്ങി വരാം. ദൈവത്തിന്റെ ആത്മാവ് അതിനായി നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ശക്തിപ്പെടുത്തട്ടെ. പ്രത്യാശ കൈവിടരുത്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ധ്യാന ചിന്തകൾ കൈവിടരുത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21 അവസാന വാക്യങ്ങൾ പറയുന്നത് പോലെ, ഞാൻ ഇത് സാക്ഷീകരിക്കുന്നവൻ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അതെ വരേണമേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കുവാൻ ഈ സഭായോഗം ഒന്നുകൂടെ കാരണമാകട്ടെ. ചൈതന്യം പ്രാപിച്ചവരായി, ദൈവകൃപ അനുഭവിക്കുന്നവരായി, സമർപ്പണമുള്ളവരായി, അന്യോന്യ സ്നേഹമുള്ളവരായി, ദൈവഭയത്തിന് കീഴ്പ്പെട്ട്, കഴിഞ്ഞ ദിവസം രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഭക്തിക്ക് കീഴ്പ്പെട്ട്, ദൈവകൃപയ്ക്ക് കീഴ്പ്പെട്ട് മുന്നോട്ടു പോകാൻ കർത്താവ് സഭയായി വിശുദ്ധന്മാരായ നമ്മളെ ഒരുപോലെ സഹായിക്കട്ടെ. എന്നോട് ഇടപെട്ട് ഈ വചനത്തിന് മുൻപാകെ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ഉള്ളിൽ പ്രയാസം എന്നൊരു പാട്ടുപാടി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അറിയാവുന്നവർ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പാടാൻ. ദൈവത്തിന് സ്തോത്രം. കാകേളം കാതുകേളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറ്റാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറ്റാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ല ഭൂമിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിൽ അനുദീനം നിലവിളേ പടർന്നുയരുകയായി തരണി തന്നിൽ ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധാരണിയിൽ ക്ലേശിപ്പാലേവാലേശം സാധ്യമല്ല ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധാരണിയിൽ ക്ലേശിപ്പാലേവാലേശം സാധ്യമല്ല കാകേളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി കർത്താവിന്ന് പകൽകാലം നമ്മളെല്ലാവരെയും ഈ വചനത്താൽ ഉത്സാഹിപ്പിക്കട്ടെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്ത് മുൻപോട്ട് പോകുവാൻ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിന്റെ ദാസന്മാർക്കും ദൈവസമയ്ക്കും എളിയവന്റെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ആമേൻ. സ്തോത്രം.